ബ്രദർ മാത്യു പി ഡി എഴുതുന്ന ലേഖനം ഇങ്ങനെ സഹിക്കുന്നത് എന്തിനാണ്? കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ആ സുഹൃത്തിനെ നേരിൽ കണ്ടത്. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം കോവിഡ് ബാധിച്ചു. രോഗത്തിൻ്റെ നാളുകളെക്കുറിച്ച് പറയവേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, രോഗം മാറി, ഞങ്ങളുടെ എല്ലാം കോവിഡ് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവായി. എന്നിട്ടും പലർക്കും ഞങ്ങളോട് അടുക്കാൻ ഭയം. ചിലർ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കും, മറ്റുള്ളവർ ഒരകലം പാലിച്ചു. അയൽക്കാരോ സ്വന്തക്കാരോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ല. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം തുടർന്നു, എന്നാലും 24 മണിക്കൂറും ഈശോ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമം തോന്നിയില്ല. ജീവിതം മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെയുണ്ടാകും. എന്നാൽ സഹന നാളുകളിൽ കൂടെയുണ്ടാവുക കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ആ സമയത്ത് മറ്റുള്ളവരെ നോക്കാതെ സഹനദാസൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മെ താങ്ങുന്ന മുറിവേറ്റവനെ കാണാം. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:32. കുരിശിൽ ഉയർത്തപ്പെട്ടവന് സഹനത്തിൻ്റെ താഴ്വരയിൽ നിൽക്കുന്നവരെ സഹായിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചെറുതും വലുതുമായ നിരവധി വേദനകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ വേദനയുടെ പരമകോടിയിൽ കുരിശിൽ പെടഞ്ഞവൻ നിന്റെ കൂടെയുണ്ട്. യേശു നമ്മെ പഠിപ്പിക്കുകയാണ്, മുറിഞ്ഞെടുത്ത് ജീവൻ നഷ്ടപ്പെടുകയല്ല, മറിച്ച് അവിടെയാണ് ജീവന്റെ പുതുനാമ്പുകൾ മുളയിടുന്നതെന്ന്. കാരണം ബൈബിൾ വായിക്കുമ്പോൾ പീഡാസഹനത്തെപ്പറ്റി പറയുന്നിടത്തെല്ലാം യേശു ഉത്ഥാനത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ടെന്ന് കാണാം. പീഡാനുഭവവും ഉത്ഥാനവും എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഘടകങ്ങളാണ്. സഹിക്കാനുള്ള വിളി. ഈശോയാൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നവർക്കുള്ള താലന്താണ് സഹനത്തിനുള്ള വിളി. ഈ താലന്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ വിശുദ്ധാത്മാക്കൾ തങ്ങൾക്ക് കൂടുതൽ സഹനം തരിക എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിളി ലഭിച്ചവർ ഇന്ന് ധാരാളമാണ്. കുടുംബജീവിതത്തിൽ സഹിക്കാൻ വിളി ലഭിച്ചവരുണ്ട്. വൈദിക സന്യാസ ജീവിതത്തിൽ, സമൂഹത്തിൽ, ഓഫീസിൽ എല്ലാം ഈ വിളി ലഭിച്ചവരുണ്ട്. കൊളോസോസ് 1:24 തൻ്റെ സഹനങ്ങളെ വിശുദ്ധ പൗലോസ് തിരിച്ചറിഞ്ഞത് ശ്രദ്ധേയമാണ്. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്നവരെ പോലെ തന്നെ സഹിക്കുന്നവരും വേണം. സഹനത്തിന് കാരണമായ വ്യക്തികളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് നാം ഓടിയൊളിക്കുകയോ രക്ഷപ്പെടാനുള്ള കുറുക്കുവഴികൾ തേടുകയോ മാനുഷിക പരിഹാരങ്ങൾ തേടിപ്പോവുകയോ ചെയ്യുന്നത് ദൈവികമല്ല. വേദന തരുന്ന വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ സ്നേഹിക്കുമ്പോൾ ആ സഹനങ്ങളിൽ അനുഗ്രഹവും കൃപയും ഉണ്ടാകുന്നു. 16:16 നാം വായിക്കുന്നത്, സാറായുടെ പീഡനം സഹിക്കാതെ ഷൂർ മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെട്ട ഹാഗാറിനെ ദൈവത്തിൻ്റെ ദൂതൻ തിരുത്തി വീണ്ടും സാറായുടെ അടുത്തേക്ക് മടക്കി അയക്കുന്നതാണ്. കാരണം ആ സഹനങ്ങളിലൂടെ സംഭവിക്കേണ്ടത് എന്താണെന്ന് ദൈവത്തിനറിയാം. അതിനാൽ നമ്മുടെ ചെറുതും വലുതുമായ സഹനങ്ങളുടെ പിന്നിൽ ഒരു ദൈവീക പദ്ധതിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് സഹനങ്ങളെ സ്നേഹിക്കാം. സഹനത്തിൻ്റെ രഹസ്യം. ഫിലിപ്പി 1:29, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ധ്യാനമൊക്കെ കൂടി ഒരു വിശുദ്ധജീവിതം ആരംഭിച്ചിട്ടും പ്രശ്നങ്ങൾ വരുന്നു. പുതുതായി ആരംഭിച്ച കുടുംബജീവിതത്തിൽ, ബിസിനസ്സിൽ പെട്ടെന്ന് ചില അപ്രതീക്ഷിതമായ തകർച്ചകൾ കടന്നു വരുന്നു. ദൈവത്തോട് ചേർന്നു നിന്നിട്ടും ഇങ്ങനെ ചിലർ പറയുന്നത് കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. കുരിശുകളില്ലാത്ത ഒരു ജീവിതമല്ല നമുക്ക് വാഗ്ദാനം തന്നിട്ടുള്ളത്. മറിച്ച് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. 16:24 എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സഹനത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്? നാം ആർക്കു വേണ്ടിയാണ് സഹിക്കുന്നതെന്ന് ധ്യാനിക്കണം. ചിലർ ഭർത്താവിന് വേണ്ടിയോ, ഭാര്യയ്ക്ക് വേണ്ടിയോ, മകനു വേണ്ടിയോ, കുടുംബത്തിനു വേണ്ടിയോ ഒക്കെ ആയിരിക്കാം സഹിക്കുന്നത്. ചിലർക്ക് മറ്റു പലരെയും ചൂണ്ടിക്കാണിക്കാനുണ്ടാകും. എന്നാൽ സഹനം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ സംഗതിയാണ്. സഹനത്തിൻ്റെ രഹസ്യം 2 കാര്യങ്ങളിലാണ് ഉറച്ചു നിൽക്കുന്നത്: അവനു വേണ്ടി സഹിക്കുക, അവനെ പ്രതിസഹിക്കുക. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളെ ഈ അർത്ഥതലങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. നാം സഹിക്കേണ്ടത് യേശുവിനു വേണ്ടിയും അവനെ പ്രതിയുമാകണം. അല്ലെങ്കിൽ കുറച്ചു കാലം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകും. ക്രമേണ വേദന തരുന്ന സാഹചര്യങ്ങളോട് വ്യക്തികളോട് ഒക്കെ ഹൃദയത്തിൽ ദേഷ്യം രൂപം കൊള്ളാൻ തുടങ്ങും. അത് പിന്നെ പല കലഹങ്ങൾക്കും തകർച്ചകൾക്കും കാരണമാകും. അതിലൂടെ ദൈവം നമ്മിലൂടെ വിഭാവനം ചെയ്ത രക്ഷാകര പദ്ധതി തകിടം മറിയുകയും ചെയ്യും. റോമ 15:1. തൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ക്രിസ്തു ചിന്തിച്ചത് തൻ്റെ ക്രൂശീകരണത്തിനും മരണത്തിനും കാരണക്കാർ, മരണവിധി ഒപ്പിട്ട പീലാത്തോസോ ഒറ്റിക്കൊടുത്ത യൂദാസോ തൻ്റെ രക്തത്തിനുവേണ്ടി മുറവിളി കൂട്ടിയവരോ ആണെന്നല്ല. മറിച്ച് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നിന്നാണ് ഈ ക്രൂശുമരണത്തെ അവൻ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് കുരിശിൽ കിടന്ന് ശാന്തമായി മരിക്കാൻ സാധിച്ചത്. അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സഹന കാസകളെ തട്ടിത്തെറിപ്പിക്കുന്നവരാകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഈ കാസയുമായി ദൈവമാണ് ചിലരെയൊക്കെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞുവിടുന്നത്. അവരുടെ കരങ്ങളിൽ നിന്ന് ഈ കാസ സ്വീകരിക്കുക. സഹനങ്ങളുടെ തീവ്രതയുടെ നിമിഷങ്ങൾ രക്ഷാകര പദ്ധതികളുടെ പൂർത്തീകരണമാണെന്ന് മറക്കാതെ മുന്നേറാം. മാറായിലെ കയ്പ് നിറഞ്ഞ ജലത്തെ മധുരിതമാക്കാൻ കേവലം ഒരു തടിക്കഷ്ണത്തിന് കഴിഞ്ഞു. ഉറപ്പാട് 15:25. എങ്കിൽ നിന്റെ ജീവിതത്തിലെ കയ്പേറിയ കണ്ണീർ തടാകങ്ങളെ മധുരിതമാക്കാൻ അവൻ്റെ കുരിശിന് ശക്തിയുണ്ട്.